السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. بهمان رايا സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസം, അതാണ് ഇസ്ലാമിലെ വിശ്വാസ കാര്യങ്ങളുടെ എല്ലാം അടിസ്ഥാനം. ആറ് ഈമാൻ കാര്യങ്ങൾ ആരംഭിക്കുന്നത് അല്ലാഹുവിലുള്ള വിശ്വാസം, അത് ആദ്യമായി എടുത്തു പറഞ്ഞുകൊണ്ടാണ്. അൽ ഈമാനു ബില്ലാഹി സുബ്ഹാനഹു വ തആല, അല്ലാഹുവിലുള്ള വിശ്വാസം എന്നത് നാല് അടിസ്ഥാനങ്ങൾ, അവക്കുമേലാണ് നിലകൊള്ളുന്നത്. ഒന്നാമത്തേത് അൽ ഈമാനു ബി വുജൂദില്ലാഹ്, അല്ലാഹു ഉണ്ട് എന്ന വിശ്വാസമാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അൽ ഈമാനു ബി റുബൂബിയത്തില്ലാഹ്, അല്ലാഹു മാത്രമാണ് റബ്ബ് എന്നതാണ് രണ്ടാമത്തെ കാര്യം. അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ് നമ്മെ സൃഷ്ടിച്ചത്, അവനാണ് സർവ്വതിനെയും ഉടമപ്പെടുത്തുന്നവൻ, അവനാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ എന്നതാണ് അൽ ഈമാനു ബി റുബൂബിയത്തില്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ അടിസ്ഥാനം അൽ ഈമാനു ബി ഉലൂഹിയത്തില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് ഇബാദത്തിന് അർഹൻ എന്ന് വിശ്വസിക്കലാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം അൽ ഈമാനു ബി അസ്മാഇല്ലാഹി വ സിഫാതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമങ്ങൾ, അൽ അസ്മാഉൽ ഹുസ്ന, അവയിലും അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ, സിഫാത്ത്, അവയിലും വിശ്വസിക്കലാണ് നാലാമത്തെ കാര്യം. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് വിശ്വസിക്കാൻ മുഅ്മിനിനെ അതിൽ ഉറപ്പ് മുഅ്മിനിന് മുസ്ലിമിന് അതിൽ ഉറപ്പ് നൽകുന്ന തെളിവുകൾ എന്തെല്ലാമാണ്? അല്ലാഹു ഇല്ല എന്ന് പറയുന്നവർ നിരീശ്വരവാദികൾ, അവർക്കുള്ള മറുപടികൾ എന്തെല്ലാമാണ്? നിരീശ്വരവാദത്തോട് ഇസ്ലാം സ്വീകരിച്ച സമീപനം എന്താണ്? ഇങ്ങനെയുള്ള ഈമാനിന്റെ ഒന്നാമത്തെ അടിസ്ഥാനം, അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ചില ദർസുകളിൽ നാം വിശദീകരിച്ചത്. രണ്ടാമത്തെ കാര്യം അൽ ഈമാനു ബി റുബൂബിയത്തില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് റബ്ബ് എന്ന് വിശ്വസിക്കലാൻ. അല്ലാഹു മാത്രമാണ് റബ്ബ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പണ്ഡിതന്മാർ പറഞ്ഞു, അടിസ്ഥാനപരമായി മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത് എന്ന് വിശ്വസിക്കലാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിരിക്കുന്നു, അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, അല്ലാഹു ആകുന്നു എല്ലാത്തിൻ്റെയും സൃഷ്ടാവ്, എല്ലാത്തിനെയും അവനാണ് പടച്ചത്, മനുഷ്യരെ, ജിന്നുകളെ, മലക്കുകളെ, മൃഗങ്ങളെ, പക്ഷികളെ, ഭൂമിയെ, ആകാശത്തെ, ഇങ്ങനെ സർവചരാചരങ്ങളെയും, ഏഴാകാശങ്ങളെയും, അവക്ക് മുകളിലുള്ള അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പാദപീഠമായ കുർസി, അതിനെ, അതിനു മുകളിൽ അല്ലാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചിട്ടുള്ള വെള്ളം, അത് അതിനു മുകളിൽ അല്ലാഹുവിന്റെ അർഷ്, അവന്റെ സിംഹാസനം, ഇതെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ, അല്ലാഹു ആകുന്നു എല്ലാത്തിനെയും പടച്ചത് എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു തആല അവൻ എല്ലാത്തിൻ്റെയും മലീക്കാണ്, ഉടമസ്ഥനാണ്, എല്ലാം അല്ലാഹുവിൻ്റേതാണ്. ഒരു മൺതരിയാകട്ടെ, വലിയ ഭൂമിയാകട്ടെ, വിശാലമായ ആകാശമാകട്ടെ, ആർഷാകട്ടെ, കുർസിയാകട്ടെ, മലക്കുകളാകട്ടെ, ജിന്നുകളാകട്ടെ, മനുഷ്യരാകട്ടെ, മുസ്ലിമീങ്ങളോ മുഅ്മിനീങ്ങളോ കാഫിറീങ്ങളോ മുനാഫിഖീങ്ങളോ ആരാകട്ടെ, എല്ലാവരെയും പടച്ചവൻ അല്ലാഹുവാണ്. അതുപോലെ തന്നെ അവരെയെല്ലാം ഉടമപ്പെടുത്തുന്നവനും അല്ലാഹുവാണ്. മാലിക്കുൽ മുൽക്ക്, സർവ അധികാരത്തിൻ്റെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്. അതാണ് രണ്ടാമത്, അല്ലാഹു റബ്ബാണ് എന്ന് വിശ്വസിക്കുന്നതിൻ്റെ രണ്ടാമത്തെ അടിസ്ഥാനം. അല്ലാഹു സുബ്ഹാനഹു വതആല അവനു മാത്രമാണ് പരിപൂർണമായ അധികാരം. ദുനിയാവിൽ ചിലർക്ക് ഉപാധികളോടെ ചില അധികാരങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല അവനാണ് എല്ലാത്തിൻ്റെയും യഥാർത്ഥ ഉടമസ്ഥൻ. ഉദാഹരണത്തിന്, ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ, അവരുടെ കയ്യിൽ ചിലപ്പോൾ വീടുണ്ട്, ആ വീട് നിൽക്കുന്ന സ്ഥലമുണ്ട്, അതിൻ്റെ ഉടമസ്ഥതയുണ്ട്. പക്ഷെ അത് ശാശ്വതമായ എന്നെന്നും നിലനിൽക്കുന്ന ഉടമസ്ഥതയല്ല. അവൻ മരിച്ചാൽ, അവൻ അത് ആർക്കെങ്കിലും വിറ്റാൽ, അവൻ അത് ആർക്കെങ്കിലും കച്ചവടം ചെയ്താൽ അതിൻ്റെ ഉടമസ്ഥത അവൻ്റെ പക്കൽ നിന്ന് ഇല്ലാതെയാകും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഉടമസ്ഥ അവകാശം ഒരിക്കലും അവസാനിക്കുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ മാലിക്കുൽ മുൽക്കാണ്, എല്ലാ അധികാരത്തിൻ്റെയും ഉടമസ്ഥനാണ്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വതആല അവനാണ് അൽ മുദബ്ബിർ, സർവ്വതിനെയും നിയന്ത്രിക്കുന്നവൻ. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയന്ത്രണത്തിന് പുറത്തു കടക്കാവുന്ന ചെറുതോ വലുതോ ആയ ഒന്നും തന്നെയില്ല. എല്ലാം അല്ലാഹുവിന്റെ നിരീക്ഷണത്തിന് കീഴിലാണ്. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ, ഒരു ഇല അതിൻ്റെ വൃക്ഷത്തിൽ നിന്ന് താഴോട്ട് വീഴുന്നില്ല, ഇല്ലാ യഅലമുഹ, അല്ലാഹു അത് അറിയാതെ. ولا حبة في ظلمات البر والبحر ولا حبة في ظلمات الارض ഭൂമിയുടെ ഇരുട്ടുകളിൽ, അതല്ലെങ്കിൽ ആകാശത്തിന്റെ ഇരുട്ടുകളിൽ എവിടെയാകട്ടെ ഒരു ചെറിയ ധാന്യമണിയാണെങ്കിൽ പോലും അത് അവിടെ ഇരിക്കുന്നുണ്ട് എങ്കിൽ അല്ലാഹു അത് അറിയാതെയില്ല. അവനെല്ലാം അറിയുന്നവനാണ്. അല്ലാഹുവിന്റെ നിയന്ത്രണത്തിന് പുറത്തായി ഒന്നും നടക്കുകയില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിലെ ആയത്തുൽ കുർസിയിൽ പറഞ്ഞതുപോലെ, വലാ യഊദുഹു ഹിഫ്ളുഹുമാ, അല്ലാഹു അവൻ ആകാശഭൂമികളെ മുഴുവൻ സംരക്ഷിക്കുന്നവനാണ്, അതിൻ്റെ സംരക്ഷണം അവന് പ്രയാസമുള്ളതല്ല. അവൻ്റെ നിയന്ത്രണത്തിന് പുറത്ത് ഒന്നും നടക്കുകയില്ല. ഈ മൂന്ന് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ റബ്ബാണ് എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളാണ്. റുബൂബിയത്തിലുള്ള വിശ്വാസം, അല്ലാഹു റബ്ബാണ് എന്ന വിശ്വാസം, അതുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ കാര്യങ്ങളും ഈ മൂന്ന് അടിസ്ഥാനങ്ങളിലേക്ക് ഒതുക്കി ചേർക്കാൻ സാധിക്കും. അല്ലാഹുവാണ് സൃഷ്ടാവ്, അല്ലാഹുവാണ് ഉടമസ്ഥൻ, അല്ലാഹുവാണ് നിയന്താവ്. അൽ ഖാലിഖു അൽ മാലിക്കുൽ മുദബ്ബിർ, സൃഷ്ടാവ്, ഉടമസ്ഥൻ, നിയന്താവ്. ഈ മൂന്ന് വിശേഷണങ്ങൾ, ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല റബ്ബാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മൂന്ന് അടിത്തറകൾ. ഈ മൂന്ന് കാര്യങ്ങളിൽ വിശ്വസിച്ചതുകൊണ്ട് ഒരാൾ തൗഹീദ് ഉള്ളവനായി തീരുമോ? ഈ മൂന്ന് കാര്യങ്ങളിൽ, അതിൽ പലതിലും മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു. ഇസ്ലാം പഠിപ്പിച്ചു നൽകിയതുപോലെ പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല എങ്കിലും ഈ പറഞ്ഞ പലതിലും മക്കയിലെ മുശ്രിക്കുകൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ ആ വിശ്വാസം കൊണ്ട്, തങ്ങളെ അല്ലാഹുവാണ് സൃഷ്ടിച്ചത് എന്ന് അവർ വിശ്വസിച്ചതുകൊണ്ട്, അല്ലാഹുവാണ് ഞങ്ങളുടെ ഉടമസ്ഥൻ എന്ന് വിശ്വസിച്ചതുകൊണ്ട്, അല്ലാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് എല്ലാം സംഭവിക്കുന്നത് എന്ന് വിശ്വസിച്ചതുകൊണ്ട് മക്കയിലെ മുശ്രിക്കുകൾ അവർ ഇസ്ലാമിൽ പ്രവേശിച്ചിട്ടില്ല. അവർ മുസ്ലിമീങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ ലയഖൂലുന്ന അല്ലാഹ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അല്ലാഹു തന്നെയാണ്. അതവർക്കറിയാം. മക്കയിലെ മുശ്രിക്കുകൾക്ക് അതിൽ വിശ്വാസമുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ, അവരിൽ ബഹുഭൂരിപക്ഷവും അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ എങ്ങനെയാണത്? ഇല്ലാ വഹും യുശ്രിക്കൂൻ, അല്ലാഹുവിൽ മറ്റുള്ളവരെ പങ്കുചേർത്തുകൊണ്ടാണ് അവർ വിശ്വസിക്കുന്നത്. മക്കയിലെ മുശ്രിക്കുകൾ അവരിലേക്ക് ശിർക്ക് കടന്നു വന്നതിന്റെ ചരിത്രം ചില പണ്ഡിതന്മാർ വിശദീകരിച്ചപ്പോൾ അവർ പറഞ്ഞു, അവരിലേക്ക് ശിർക്ക് വന്നത് ഹജ്ജിൽ അവർ ചൊല്ലിയിരുന്ന തൽബിയത്തിൽ അമർ ഇബ്നുൽ ഹയ്യിനുൽ ഖുസാഇ എന്ന വ്യക്തി അയാൾ കടത്തി കൂട്ടിയ ശിർക്കിലൂടെയാണ്. മക്കയിലെ മുശ്രിക്കുകൾക്ക് അരികിലേക്ക് ആദ്യമായി ശിർക്കൻ വിശ്വാസം കൊണ്ടുവന്നത് അമർ ഇബ്നുൽ ഹയ്യിനുൽ ഖുസാഇ എന്ന വ്യക്തിയാണ്. അയാളിലൂടെയാണ് ആദ്യമായി മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസത്തിൽ തൗഹീദിൽ പിഴവ് സംഭവിച്ചു തുടങ്ങുന്നത്. എങ്ങനെയാണത്? അവർ പറഞ്ഞിരുന്ന തൽബിയത്ത് നമുക്കെല്ലാം അറിയുന്ന തൽബിയത്താണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, അല്ലാഹുവേ നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല എന്ന തൗഹീദിന്റെ തൽബിയത്ത്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ പഠിപ്പിക്കുന്ന തൽബിയത്ത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് വിട്ടേച്ച് നൽകിയ തൽബിയത്ത്, അതാണ് മക്കയിലെ മുശ്രിക്കുകൾ ചൊല്ലിയിരുന്നത്. എന്നാൽ ഖുസാഅ ഗോത്രത്തിന്റെ നേതാവായിരുന്ന അമർ ഇബ്നുൽ ഹയ്യിനുൽ ഖുസാഇ എന്ന വ്യക്തി, അയാൾ നരകത്തിൽ തന്റെ ആമാശയം പുറത്തേക്ക് വലിച്ചുകൊണ്ട് നരകത്തിലൂടെ ചുറ്റുന്നത് ഞാൻ കണ്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം. ആ മനുഷ്യൻ, ആ വ്യക്തി, അയാളാണ് ആദ്യമായി ശിർക്ക് കടത്തി കൂട്ടിയത്. എങ്ങനെയാണ് അയാൾ ശിർക്ക് കടത്തി കൂട്ടിയത്? തൽബിയത്തിൽ അയാൾ ഒരു വാക്ക് അധികരിപ്പിച്ചു. എന്താണ് അയാൾ പറഞ്ഞു കൊടുത്തത്? അയാൾ പറഞ്ഞു ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്നത് അയാൾ പറഞ്ഞു കൊടുത്തു. അതിനോടൊപ്പം ഒരു വാക്കുകൂടി നിങ്ങൾ പറയണം, ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വ മാ മലക, അല്ലാഹുവേ നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല, ഇല്ലാ ശരീകൻ ഒരു പങ്കാളിയൊഴികെ, തംലികുഹു ആ പങ്കാളി അല്ലാഹുവേ നിന്നെപ്പോലെ ഒരു റബ്ബല്ല, നിന്നെപ്പോലെ ഒരു സ്രഷ്ടാവല്ല, അയാളൊന്നും പഠിച്ചിട്ടില്ല, അയാൾക്ക് പ്രത്യേകമായി ഒരു അധികാരവുമില്ല, ഇല്ലാ ശരീകൻ ആ ഒരു പങ്കാളി ഹുവ ലക ആ പങ്കാളി അല്ലാഹുവേ നിന്റേതാണ്. ഞങ്ങൾ ആരാധിക്കുന്ന ഹുബിൽ, ഞങ്ങൾ ആരാധിക്കുന്ന ലാറ്റ, ഞങ്ങൾ ആരാധിക്കുന്ന ഉസ്സയും മനാത്തയും അതുപോലെ തന്നെയുള്ള ആരാധ്യ വസ്തുക്കളും അവയെല്ലാം ഹുവ ലക ആ പങ്കാളികൾ അല്ലാഹുവേ നിന്റേതാണ്. തംലികുഹു വ മാ മലക ആ പങ്കാളികളെ നീയാണ് ഉടമപ്പെടുത്തുന്നവൻ, ആ പങ്കാളികളുടെ കൈകളിൽ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അതിനെയും നീയാണ് ഉടമപ്പെടുത്തുന്നത്. നോക്കൂ നിങ്ങൾ, ഇപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾക്ക് അല്ലാഹുവിന്റെ റുബൂബിയത്തിൽ വിശ്വാസമുണ്ട്. അല്ലാഹുവാണ് ഞങ്ങളെ പഠിച്ചത്, അല്ലാഹുവാണ് ഞങ്ങളുടെ ഉടമസ്ഥൻ, അല്ലാഹുവാണ് ഞങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന വിശ്വാസം മക്കയിലെ മുശ്രിക്കുകൾക്കുണ്ടായിരുന്നു. എന്നാൽ അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടില്ല. എന്തിനധികം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അൽ അൻകബൂത്തിൽ പറയുന്നു, വഇദാ റകിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും ഇലൽ ബറി ഇദാഹും യുശ്രികൂൻ. അവർ കപ്പലിൽ കയറിയാൽ, സമുദ്രത്തിലൂടെ യാത്ര ചെയ്താൽ, അവരുടെ കപ്പലിനെ വലിയ വലിയ തിരമാലകൾ മൂടിയാൽ അവരല്ലാഹുവിനെ മാത്രം നിഷ്കളങ്കമായി വിളിച്ചു പ്രാർത്ഥിക്കും. പ്രയാസത്തിന്റെ ഘട്ടത്തിൽ മുശ്രിക്കുകൾ അല്ലാഹുവിലേക്ക് മാത്രമായി മടങ്ങുമായിരുന്നു. എന്നാൽ അതുകൊണ്ട് അവർ മുസ്ലിമായില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവരെ നാം കരയിലേക്ക് രക്ഷപ്പെടുത്തിയാൽ ഇദാഹും യുശ്രികൂൻ, അവരല്ലാഹുവിൽ പങ്കുചേർക്കാൻ തുടങ്ങും. അപ്പൊ അല്ലാഹുവിന്റെ റുബൂബിയത്ത്, അവൻ അല്ലാഹുവാണ് നമ്മെ പഠിച്ചത് എന്ന വിശ്വാസം മുശ്രിക്കുകൾക്കുണ്ട്. ഈമാനിന്റെ രണ്ടാമത്തെ ഘടകം അത് അവർ പാലിച്ചിരുന്നു.
അല്ലെങ്കിൽ അവരിൽ പലരും അത് പാലിച്ചിരുന്നു. മൂന്നാമത്തെ കാര്യം, അതിലാണ് തർക്കമുണ്ടായത്, നബിമാരും മുഅ്മിനീങ്ങളും ഒരു വശത്താവുകയും മുശ്രിക്കീങ്ങളും കാഫിരീങ്ങളും മറുവശത്താവുകയും ചെയ്തത് മൂന്നാമത്തെ തൗഹീദിന്റെ ഈ ഇനത്തിലുണ്ടായ തർക്കത്തിലാണ്. അതാണ് അവരെ വേർപിരിച്ചത്. വാപ്പയും മകനും പരസ്പരം ശത്രുക്കളായത്, സഹോദരങ്ങൾ പിരിഞ്ഞുപോയത്, കുടുംബങ്ങൾ പിരിച്ചത് ഈ പറയുന്ന തൗഹീദിന്റെ മൂന്നാമത്തെ ഭാഗം, അതായത് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഉലൂഹിയ, അല്ലാഹുവിന് മാത്രം ഇബാദത്ത് നൽകുക എന്ന അടിസ്ഥാനം, അതിലുണ്ടായ തർക്കമാണ് മുശ്രിക്കുകളെയും മുസ്ലിമീങ്ങളെയും വേർതിരിച്ചത്. അതിന്റെ പേരിലാണ് അവർ പരസ്പരം പോരടിച്ചത്. ബദർ യുദ്ധത്തിന് തൊട്ടു മുൻപ്, ബദറിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ്, ബദരീങ്ങൾ മുസ്ലിമീങ്ങൾക്ക് എതിരെ നിലകൊണ്ട മുശ്രിക്കീങ്ങൾ അവരുടെ നേതാവായ അബൂജഹൽ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ അബൂജഹൽ പറയുന്നു, അല്ലാഹുമ്മ ഇന്നക തഅലമു, അല്ലാഹുവേ നിനക്കറിയാം, മൻ ജാഅനാ ബിമാ ലാ നഅറിഫ്, ഞങ്ങൾക്കറിയാത്ത പുത്തൻ വാദവുമായി ഞങ്ങളുടെ അരികിൽ വന്നത് ആരാണ് എന്ന് നിനക്കറിയാം. ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ ഐക്യത്തെ, ഞങ്ങൾ പരസ്പരമുണ്ടായിരുന്ന യോജിപ്പിനെ തകർത്തത് ആരാണ് എന്ന് അല്ലാഹുവേ നിനക്കറിയാം. ഞങ്ങൾക്കിടയിലുണ്ടായിരുന്ന ഈ അറബികളുടെ യോജിപ്പിനെ നശിപ്പിച്ചത് ആരാണ് എന്ന് അല്ലാഹുവേ നിനക്കറിയാം. ഫഅഹിൻഹുൽ ഗദാ, അല്ലാഹുവേ നാളെ ബദറിൽ അവനുമായി ഏറ്റുമുട്ടുന്ന ദിവസത്തിൽ നാളെ അല്ലാഹുവേ നീ അവനെ അപമാനിക്കണമേ എന്ന് ആരാ പ്രാർത്ഥിക്കുന്നത്? അബൂജഹൽ. അപ്പൊ അവർക്കിടയിലുണ്ടായ പ്രശ്നം ഈ മാത്രത്തിന്റെ കാര്യമാണ്. ഒരു വിഭാഗം പറയുന്നു അല്ലാഹുവിനെ മാത്രം ആരാധിക്കാം, മറുവിഭാഗം പറയുന്നു അല്ലാഹുവിനെയും ആരാധിക്കാം, അതോടൊപ്പം മറ്റു ചിലരെയും ആരാധിക്കാം. ഇതാണ് അവർക്കിടയിലുണ്ടായ പ്രശ്നം. അതുകൊണ്ടാണ് നബിമാർ അവരുടെ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ അവരുടെ ശത്രുക്കൾക്കും ഇടയിലുണ്ടായ തർക്കം ഈ കാര്യത്തിലാണ്. തൗഹീദുൽ ഉലൂഹിയ, അല്ലാഹുവിന് മാത്രം ഇബാദത്ത് നൽകുക എന്ന അടിസ്ഥാനത്തിലാണ് അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായത്. എല്ലാ നബിമാരും അവരുടെ സമൂഹത്തിലേക്ക് വന്നുകൊണ്ട് ക്ഷണിച്ച ആദ്യത്തെ കാര്യം ഈ തൗഹീദാണ്. അല്ലാഹാണ് നിങ്ങളെ പഠിച്ചത്, അല്ലാഹുവാണ് നിങ്ങളുടെ ഉടമസ്ഥൻ, അല്ലാഹുവാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന കാര്യമല്ല മുശ്രിക്കുകളോട് ആദ്യമായി നബിമാരാരും പറഞ്ഞത്. നബിമാർ അവരെ ആദ്യം ക്ഷണിച്ചത് അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന അടിസ്ഥാനത്തിലേക്കാണ്. സൂറത്തു ഹൂദ് നിങ്ങൾ എടുത്തു നോക്കൂ. നബിമാരുടെ ഓരോരുത്തരുടെയും ചരിത്രങ്ങൾ അല്ലാഹു എടുത്തു പറയുന്നു. സൂറത്തുൽ അറാഫ് നിങ്ങൾ എടുത്തു നോക്കൂ. നബിമാരിൽ വ്യത്യസ്തരായ നബിമാരുടെ ചരിത്രം പറയുന്നു. എല്ലാവരും അവരുടെ സമൂഹത്തിലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞ ഒന്നാമത്തെ വാക്യം എന്താണ്? എന്റെ ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. എന്ന ആയത്തിന്റെ അർത്ഥം അതാണ്, അല്ലാഹനെ ആരാധിക്കൂന്നല്ല, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. മാലകും മിൻ ഇലാഹിൻ ഗൈറു, അല്ലാഹുവിന് പുറമേ ആരാധിക്കപ്പെടാവുന്ന, ഇബാദത്തുകൾ നൽകപ്പെടാവുന്ന ഒരു ഇലാഹും നിങ്ങൾക്കില്ല. ഈ തൗഹീദാണ് നബിമാരെല്ലാവരും ക്ഷണിച്ച ഒന്നാമത്തെ കാര്യം. അത് അല്ലാഹുവിലുള്ള വിശ്വാസത്തിൽ ഞാൻ പറഞ്ഞു മൂന്നാമത്തെ അടിസ്ഥാനം അതാണ്. അതിൽ ചില കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ദർസുകളിൽ ഈ പറഞ്ഞ തൗഹീദ് അതുമായി ബന്ധപ്പെട്ട അനേകം പാഠങ്ങൾ നാം വിശദീകരിച്ചതാണ്. തൗഹീദിന്റെ പല ഭാഗങ്ങൾ, തൗഹീദ് എന്താണ്, ഇസ്ലാം എന്താണ്, ഇഹ്സാൻ എന്താണ്, ഈമാൻ എന്താണ്, കുഫർ എന്താണ്, ഷിർക്ക് എന്താണ്, റിയാ എന്താണ്, ഷിർക്കിലേക്ക് നയിക്കുന്ന വഴികൾ ഏതൊക്കെയാണ്, ജാഹിലിയത്തിലെ മാർഗങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ തൗഹീദും ഷിർക്കുമായി ബന്ധപ്പെട്ട പല അടിസ്ഥാനങ്ങളും അൽഹംദുലില്ലാഹ് നമ്മൾ കഴിഞ്ഞ അഖീദയുടെ ദർസുകളിൽ പലതിലും വിശദീകരിച്ചു കഴിഞ്ഞതാണ്. എന്നാൽ തൗഹീദുൽ ഉലൂഹിയ എന്നതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം ഇബാദത്തിൽ അല്ലാഹുവിനെ ഏകനാക്കുക എന്നതാണ്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ തൗഹീദുൽ ഉലൂഹിയ എന്നു പറയാതെ ഈ തൗഹീദിനെ കുറിച്ച് തൗഹീദുൽ ഇബാദ എന്ന് പറയാറുണ്ട്. അതിന്റെ മറ്റൊരു പേര് അതാണ് തൗഹീദു അൽ ഇബാദ, ഇബാദത്തിലുള്ള തൗഹീദ് എന്ന് ചില പണ്ഡിതന്മാർ പറയാറുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹു തആല ഇനിയുള്ള ചില ദർസുകളിൽ ഇബാദത്തിനെ കുറിച്ച് ചില കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇബാദത്തിനെ കുറിച്ച് നന്നായി നമ്മൾ പഠിക്കേണ്ട വിഷയമാണിത്. സഹോദരങ്ങളെ, ഇസ്ലാമിൽ ഇബാദത്തിനുള്ള പ്രാധാന്യം വളരെ ഉന്നതമാണ്. ഇബാദത്തിന് ഇസ്ലാമിലുള്ള അതിനുള്ള ഗൗരവം, അതിനുള്ള സ്ഥാനം വളരെ മഹത്തരമാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു, ഇബാദത്ത് അല്ലാഹുവിന് മാത്രം ചെയ്യുക, അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതിനു വേണ്ടിയാണ് മനുഷ്യരെയും ജിന്നുകളെയും അവൻ സൃഷ്ടിച്ചത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ദാരിയാത്തിൽ അല്ലാഹു പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ. ഈ ആയത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു വിഷയത്തിന്റെ പ്രാധാന്യം, ഒരു വിഷയത്തിന്റെ ഗൗരവം അറബിയിൽ ബോധ്യപ്പെടുത്താൻ ഇതിനേക്കാൾ ശക്തമായ ഒരു പ്രയോഗമില്ല. എന്താണ് ആ പ്രയോഗം? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ, ജിന്നുകളെയും മനുഷ്യരെയും ഞാൻ ഒരു കാര്യത്തിനും വേണ്ടി പഠിച്ചിട്ടില്ല, ഒന്നിനും വേണ്ടി സൃഷ്ടിച്ചിട്ടില്ല, അവരെ പഠിച്ചതിനു പിന്നിൽ ഒരു ലക്ഷ്യവുമില്ല. ഇല്ലാ ലിയഅബുദൂൻ, അവരെന്നെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതൊഴികെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയിൽ കാണുന്ന അതേ രീതിയാണിത്. എങ്ങനെ? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം, ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാഹ്. ഇബാദത്തിന് അർഹനായി ഒരാളുമില്ല, അല്ലാഹു അല്ലാതെ. അതേ രൂപമാണ് ഇവിടെയും ഉള്ളത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ, ജിന്നുകളെയും മനുഷ്യരെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല ഒരു കാര്യത്തിനു വേണ്ടിയും. ഇല്ലാ ലിയഅബുദൂൻ, അവരെനിക്ക് ഇബാദത്ത് ചെയ്യുക അല്ലെങ്കിൽ എനിക്കു മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതിനു വേണ്ടിയല്ലാതെ. ഇത് നമ്മൾ എല്ലാവരും കാണാതെ പഠിക്കേണ്ട ആയത്താണ്. മനുഷ്യനെ പഠിച്ചത് ഇതിനു വേണ്ടിയാണ്. അതിനേക്കാൾ വലിയ പ്രാധാന്യം വേറെ ഇതുള്ളത്? ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞ ഇബാദത്താണ്. അത് ചെയ്യുക എന്നതാണ്, അല്ലാഹനെ ആരാധിക്കുക എന്നതാണ്, അല്ലാഹു സുബ്ഹാനഹു തആലക്കുൾ ഇബാദത്ത് നിർവഹിക്കുക എന്നതാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം. അതിന് അപ്പുറത്തേക്ക് പ്രാധാന്യമുള്ള വേറെ ഏതെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവനാണ് അവൻ. എന്തിനു വേണ്ടി? ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കുന്നതിനു വേണ്ടി. അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നല്ല പ്രവർത്തനം. എന്താ ഏറ്റവും നല്ല പ്രവർത്തനം? ഇബാദത്താണ്. നിങ്ങളിൽ ഏറ്റവും നല്ല പ്രവർത്തനം ചെയ്യുന്നവൻ ആരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അത് അറിയുന്നതിനു വേണ്ടിയാണ് അവൻ നിങ്ങൾ മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത്. സൂറത്തുൽ മുൽക്കിലെ രണ്ടാമത്തെ ആയത്താണത്. ഇബാദത്തിന്റെ പ്രാധാന്യം ആ പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചത് തന്നെ, നിന്നെയും എന്നെയും ഈ ഇരിക്കുന്ന ഓരോരുത്തരെയും നന്നായി ചിന്തിക്കുക. അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ചിന്തിക്കാതെ എന്നെ അല്ലാഹു പഠിച്ചത് ഇബാദത്ത് ചെയ്യാനാണ്, എന്നെ അല്ലാഹു സൃഷ്ടിച്ചതിന് പിന്നിലുള്ള ലക്ഷ്യം അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യലാണ്. അതിനല്ലാതെ മറ്റൊരു ലക്ഷ്യത്തിനും അല്ലാഹു എന്നെ സൃഷ്ടിച്ചിട്ടില്ല എന്നൊരു മുസ്ലിം അവൻ ഉറച്ച വിശ്വാസത്തോടുകൂടി അവന് ബോധ്യപ്പെടേണ്ട കാര്യമാണ്. അതിൽ നിന്ന് ഇബാദത്തിന്റെ പ്രാധാന്യം മനസ്സിലാകും. കഴിഞ്ഞോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല സർവ നബിമാരെയും മുഴുവൻ റസൂലുകളെയും ദുനിയാവിലേക്ക് അയക്കുകയും അവർ ആദ്യം ക്ഷണിക്കുകയും ചെയ്ത കാര്യം അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യണമെന്നതാണ്. നോക്കൂ, നിങ്ങൾ ഇസ്ലാമിൽ എത്രമാത്രം ഇതിന് പ്രാധാന്യമുണ്ട്. ഇബാദത്ത് എന്ന വിഷയം ഇസ്ലാമിൽ എത്ര ഗൗരവമുള്ള കാര്യമാണ് എന്നത് ബോധ്യപ്പെടുത്താനാണ് ഞാനത് പറയുന്നത്. ശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വമാ അർസൽന മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. വമാ അർസൽന മിൻ ഖബ്ലിക മിർ റസൂൽ, നിനക്ക് മുൻപ് അള്ളാഹുവിന്റെ റസൂലെ നാം ഒരു റസൂലിനെയും അയച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞ അതേ രീതിയാണ് ഇവിടെ. അള്ളാഹുവെ നാം അള്ളാഹുവിന്റെ റസൂലെ നാം നിനക്ക് മുൻപ് ഒരു റസൂലിനെയും അയച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുമില്ല, അതുകൊണ്ട് ഫഅബ്ദൂൻ, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം എന്നു പറഞ്ഞുകൊണ്ടല്ലാതെ, നിങ്ങൾ എനിക്കു മാത്രം ഇബാദത്ത് ചെയ്യണം എന്നു പറഞ്ഞുകൊണ്ടല്ലാതെ ഒരു റസൂലിനെയും നാം നിയോഗിച്ചിട്ടില്ല. നോക്കി, നിങ്ങൾ ലക്ഷക്കണക്കിന് നബിമാർ വന്നിട്ടുണ്ട്. ചില ഹദീസിലെ റിവായത്തുകളിൽ അത് കാണാം. അവരെല്ലാം അവരുടെ സമൂഹത്തോട് ആദ്യം പറഞ്ഞത് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. ശുദ്ധ ഖുർആൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എടുത്തു നോക്കൂ, യാ ഖൗമി ഇബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. നബിമാരെല്ലാം ഒരുപോലെ പറഞ്ഞ വാക്കാണ്. ഹൂദ് നബി, നൂഹ് നബി, ഹൂദ് നബി, സാലിഹ് നബി, ഷുഐബ് നബി, ലൂത്ത് നബി, എല്ലാ നബിമാരും അവരുടെ സമൂഹത്തോട് ആദ്യം പറഞ്ഞ കാര്യം ഈ കാര്യമാണ്. നമ്മുടെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം. സഹാബിമാർ പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ അവിടുത്തെ പ്രബോധനം ആരംഭിച്ച കാലഘട്ടത്തിൽ അവിടെയുള്ള അങ്ങാടികളിൽ ജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കും. അവരുടെ വഴികളിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കും. ഉയരമുള്ള ഒരു പ്രദേശത്ത്, ഉയരമുള്ള ഒരു സ്ഥാനത്ത് കയറി നിന്നുകൊണ്ട് ഉച്ചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറയുമായിരുന്നു, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം. നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആദ്യം ക്ഷണിച്ച കാര്യം. നബിമാരിൽ പലരും ആദ്യം പറഞ്ഞു എന്ന് മാത്രമല്ല, അവരവസാനം പറഞ്ഞതും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുസ്ലിമീങ്ങളോട് അവസാനം പറയാൻ പഠിപ്പിച്ചിരിക്കുന്നതും ഏതു വാക്കാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമറ്റാൻ. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല അൽ ജന്ന. ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കായി തീർന്നാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സന്ദർഭത്തിൽ അവിടുന്ന് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സകറാത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറയുന്നു, തീർച്ചയായും മരണത്തിന് കടുത്ത വേദനയുണ്ട്. യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മരണത്തെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിൽ പറയുന്നു. യാഖൂബ് നബിക്ക് മരണം ആസന്നമായപ്പോൾ മക്കളെ എല്ലാവരെയും വിളിച്ചു വരുത്തിക്കൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾ ആരെയാണ് ഞാൻ മരിച്ചതിന് ശേഷം വിളിച്ചു പ്രാർത്ഥിക്കുക, നിങ്ങൾ ആരെയാണ് ഞാൻ മരിച്ചതിന് ശേഷം വിളിച്ച് ആരാധിക്കുക, ഇബാദത്ത് ചെയ്യുക. നോക്കൂ, നിങ്ങൾ ഇബാദത്ത് എന്ന വിഷയം, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന കാര്യം എത്രമാത്രം പ്രാധാന്യത്തോടുകൂടിയാണ് നബിമാർ കണ്ടത്. അദ്ദേഹത്തിന്റെ മക്കളെ വിളിച്ചുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്ന കാര്യം അതാണ്. സ്വത്ത് നിങ്ങൾ എന്താക്കുമെന്നല്ല, മരിച്ചതിന് ശേഷം മറ്റു കാര്യങ്ങൾ എങ്ങനെ കൊണ്ടു നടക്കുമെന്നല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവനുള്ള ഇബാദത്ത്, അത് നിങ്ങൾ അതിൽ പിഴവ് വരുത്തുമോ എന്നാണ് അദ്ദേഹം ഉറപ്പുവരുത്തുന്നത്. ഇങ്ങനെ ഇബാദത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തരുന്ന അനേകം കാര്യങ്ങൾ കാണാം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഇബാദത്തിന്റെ മഹത്വം തിരിച്ചറിയണമെങ്കിൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന് ഏറ്റവും ഇഷ്ടമുള്ള ദാസന്മാർ, നബിമാർ, അവർക്ക് നൽകിയ വിശേഷണങ്ങൾ നോക്കുക. അതിൽ മിക്കതും അല്ലാഹു സുബ്ഹാനഹു വതആല അവന് ഇബാദത്ത് ചെയ്തവരായിരുന്നു നബിമാർ എന്നത് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലാണ്. നബിമാരെ അല്ലാഹു പലയിടത്തും പ്രശംസിച്ച വാക്ക് അബ്ദ് എന്നാണ്. എന്താണ് അബ്ദ് എന്ന് പറഞ്ഞാൽ, ആരാണ് അബ്ദ് എന്ന് പറഞ്ഞാൽ, അബ്ദ് ഇബാദത്ത് രണ്ടും അടുത്തടുത്ത് നിൽക്കുന്ന പദമാണ്. ഇബാദത്ത് എന്നീ രണ്ട് പദം കേൾക്കുമ്പോൾ തന്നെ മനുഷ്യൻ രണ്ടിലും മൂന്നിലും രണ്ട് പദത്തിലും ഐനും ബാഉം ദാലും ഉണ്ട്. അത് ഒരേ അസൽ, ഒരേ അടിസ്ഥാനത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്, ഒരേ പദത്തിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. നബിമാരിൽ പലരെയും അള്ളാഹു പ്രശംസിച്ചപ്പോൾ അവരുടെ മേന്മയായി എടുത്തു പറഞ്ഞ കാര്യം എന്താണ്? അവർ അള്ളാഹുക്ക് ഇബാദത്ത് ചെയ്യുന്നവരാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറയുന്നു, ഇന്നഹു കാന അബ്ദൻ ഷകൂറ. ഇന്നഹു കാന അബ്ദൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹം നമുക്ക് ഇബാദത്ത് ചെയ്തിരുന്ന അബ്ദായിരുന്നു, അടിമയായിരുന്നു, നമുക്കുള്ള അടിമത്തം പൂർത്തീകരിച്ച വ്യക്തിയായിരുന്നു. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറയുന്നു, നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. നിഅമൽ അബ്ദ്, എത്ര നന്നായി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തിരുന്ന ഒരു അബ്ദായിരുന്നു ദാവൂദ് എന്ന് ആര് പറയുന്നത്? അള്ളാഹു പറയുന്നു സുബ്ഹാനഹു വതആല. നബിമാരിൽപ്പെട്ട ഈസ അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തെ കുറിച്ച് അള്ളാഹു പറയുന്നു, ഇൻ ഹുവ ഇല്ലാ അബ്ദുൻ അൻഅംന അലൈഹി വജഅൽനാഹു മസലൻ ലിബനി ഇസ്രായീൽ. ഈസയെ കുറിച്ച് അള്ളാഹു പറയുന്നു, അദ്ദേഹം നമ്മുടെ ഒരു അടിമയായിരുന്നു, അബ്ദായിരുന്നു, നമുക്ക് ഇബാദത്ത് ചെയ്തിരുന്ന ആളായിരുന്നു. ഖാതിമുൽ അംബിയാ സയ്യിദുൽ മുർസലീൻ നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ കുറിച്ച് എത്ര ഇടങ്ങളിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അബ്ദ് എന്ന് വിശേഷിപ്പിച്ചത്? റസൂലുള്ളയെ പുകഴ്ത്തുന്ന പല ഇടങ്ങളിലും അള്ളാഹു അവിടുത്തെ കുറിച്ച് പറഞ്ഞത് അബ്ദ് തന്നെ, ഇബാദത്ത് ചെയ്യുന്ന ആൾ, നമുക്ക് ആരാധനകൾ ചെയ്തു തരുന്ന, ആരാധനകൾ ചെയ്യുന്ന വ്യക്തി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളയെ വിശേഷിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിന് വിശുദ്ധ ഖുർആൻ നൽകിയതിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എങ്ങനെയാണ്? അൽഹംദുലില്ലാഹി അല്ലദീ നസ്സല അല അബ്ദിഹിൽ കിതാബ്. അൽഹംദുലില്ലാഹി അല്ലദീ നസ്സല അല അബ്ദിഹിൽ കിതാബ്. തന്റെ അബ്ദ് അള്ളാഹുവിന്റെ റസൂലായ, അള്ളാഹുവിന്റെ അബ്ദായ റസൂലിന് മേൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച അള്ളാഹുവിന് സർവശ്രദ്ധയും. ഖുർആൻ അള്ളാഹുവിന്റെ റസൂലിന് ലഭിച്ച ഏറ്റവും വലിയ ആയത്താണ്, ദൃഷ്ടാന്തമാണ്. ഇസ്റാ മിഅ്റാജിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറക്ന ഹൗല ലിനുരിയഹു മിൻ ആയാതിന. മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് നമ്മുടെ അബ്ദായ, നമുക്ക് ഇബാദത്ത് ചെയ്ത നമ്മുടെ റസൂലിനെ യാത്ര ചെയ്യിപ്പിച്ച, രാപ്രയാണം നടത്തിയ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ പരിശുദ്ധനാണ്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രശംസിക്കുന്ന പലയിടങ്ങളിലും അവിടുത്തെ അബ്ദ് എന്നാണ് വിശേഷിപ്പിച്ചത്. കഴിഞ്ഞോ? ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ തൃപ്തിപ്പെട്ട അവന്റെ ദാസന്മാർ, അവർക്ക് നൽകിയ വിശദീകരണം, അവർക്ക് നൽകിയ പ്രശംസ നോക്കൂ. വഇബാദുർ റഹ്മാൻ, വഇബാദുർ റഹ്മാൻ, അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന റഹ്മാനായ അള്ളാഹുവിന്റെ ദാസന്മാർ. നോക്കൂ, ഇബാദത്തിന്റെ പ്രാധാന്യം ഇതിൽ നിന്നെല്ലാം ബോധ്യപ്പെടും. ഇതെല്ലാം ഇബാദത്തിന്റെ മഹത്വം ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിൽ ഇബാദത്ത് എന്നത് അല്ലാഹുവിന് അടിമയായിക്കൊണ്ട്, അവന്റെ മാത്രം അടിമയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവന് ഇബാദത്ത് ചെയ്യുക എന്നത്, അല്ലാഹുവിന്റെ മുൻപിൽ പരിപൂർണമായി താഴ്മയും വിനയവും വണക്കവും കീഴൊതുക്കവും കാണിക്കുക എന്നത് ഏറ്റവും മഹത്തരമായ കാര്യമാണ്. ഇസ്ലാം അല്ലാഹുവിന് മാത്രം ഇബാദത്ത് നൽകുക എന്ന ഈ ഒന്നാമത്തെ അടിസ്ഥാനം, അതിലൂടെ ഓരോ മുസ്ലിമിനെയും യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകുന്നു. അല്ലാഹുവിന്റെ അടിമയാകുന്നതിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല അവന് കൂടുതൽ കൂടുതൽ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടിരിക്കും. അവൻ അല്ലാഹുവിന്റെ അടിമ, കൂടുതൽ അള്ളാഹുന്റെ അടിമയാകുന്നതിനനുസരിച്ച്, കൂടുതൽ അള്ളാഹുവിന്റെ അടിമത്തത്തിലേക്ക് വന്നെത്തുന്നതിനനുസരിച്ച് അവന്റെ സ്വാതന്ത്ര്യം വർദ്ധിക്കും. മറ്റെല്ലാ കെട്ടുപാടുകളിൽ നിന്നും അവൻ സുരക്ഷിതനാകും. മറ്റെല്ലാ ചങ്ങലക്കെട്ടുകളും അവന്റെ ശരീരത്തിൽ നിന്ന് അഴിഞ്ഞു വീഴും. മറ്റെല്ലാ പ്രയാസങ്ങളും അവൻ്റെ മേൽ നിന്നില്ലാതെയാകും. അത് ഇബാദത്തിൻ്റെ, ഇസ്ലാമിലെ ഇബാദത്തിൻ്റെ പ്രത്യേകതയാണ്. ഇസ്ലാമിലെ ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ആരാധന എന്നത് സർവ അടിമത്തങ്ങളിൽ നിന്നും മനുഷ്യനെ മോചിപ്പിച്ച് അല്ലാഹുവിൻ്റെ മാത്രം അടിമയാക്കുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഷൈത്താനോട്, പിശാചിനോട്, ഇബ്ലീസിനോട് മനുഷ്യരെ പിഴപ്പിക്കുമെന്ന് അല്ലാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തു പറഞ്ഞ ഇബ്ലീസിനോട് അല്ലാഹു പറഞ്ഞത് നോക്കൂ, ഇന്ന ഇബാദി. എന്താണ് പറഞ്ഞത്? ഇന്ന ഇബാദി, എന്റെ ഇബാദുകൾ, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നവർ, ലൈസ ലക അലൈഹിം സുൽത്താൻ, അവരുടെ മേൽ നിനക്ക് യാതൊരു അധികാരവുമില്ല. പിശാജിനും അധികാരമില്ല, പിശാജിന്റെ കൂട്ടാളികൾക്കും അധികാരമില്ല. അതുകൊണ്ടാണ് ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല അൽഉബൂദിയ എന്ന ഗ്രന്ഥത്തിൽ ആവർത്തിച്ചു പറഞ്ഞ കാര്യങ്ങളിലൊന്ന്, ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ അടിമയാകുന്നതിനനുസരിച്ച് മറ്റെല്ലാ അടിമത്തങ്ങളിൽ നിന്നും മോചിതനായിക്കൊണ്ടിരിക്കും. ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ അടിമത്വത്തിൽ നിന്ന് പുറത്തു കടക്കുന്നതിനനുസരിച്ച് അവൻ തീർത്തും നിസ്സാരമായതിൻ്റെ അടിമയായിക്കൊണ്ടിരിക്കും, തീർത്തും വില കുറഞ്ഞതിൻ്റെ അടിമയായിക്കൊണ്ടിരിക്കും. ഇത് നമ്മൾ നന്നായി ചിന്തിക്കേണ്ട കാര്യമാണ്. ഇബാദത്ത്, ഇസ്ലാമിലെ ഇബാദത്ത് യഥാർത്ഥത്തിൽ മുഅ്മിനിനെ അവന് അർഹമായ സ്വാതന്ത്ര്യം നൽകുന്നു, ഏറ്റവും മനോഹരമായ സ്വാതന്ത്ര്യം നൽകുന്നു. നീ അല്ലാഹുവിൻ, അതുകൊണ്ടാണ് നോക്കൂ സഹാബികൾ, അവർ പിൽക്കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം റോമയും പേർഷ്യയും അവിടേക്ക് യുദ്ധങ്ങളുമായി പോയപ്പോൾ അവിടെയുള്ള രാജാക്കന്മാർക്ക് മുൻപിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി സംസാരിച്ചപ്പോൾ അവരാദ്യം പറഞ്ഞത്, ആദ്യത്തെ കാര്യം, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളിലേക്ക് വന്ന് فأخرجنا من عبادة العباد إلى عبادة رب العباد. അടിമകളുടെ, മനുഷ്യരുടെ അടിമകളാവുക എന്നതിൽ നിന്ന്, സൃഷ്ടികളുടെ അടിമകളാവുക എന്നതിൽ നിന്ന്, സൃഷ്ടികളെ സൃഷ്ടിച്ച ഏകനായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ മാത്രം അടിമയാകാൻ ഞങ്ങളുടെ റസൂൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചു. സഹാബികള് രാജാക്കന്മാരുടെ മുന്നിൽ പോയി തല ഉയർത്തി പറഞ്ഞ വാക്കാണ്. ആ വാക്ക് വളരെ മനോഹരമാണ്. എന്താണ് അവർ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂൽ സൃഷ്ടികളുടെ അടിമകളാവുന്നതിൽ നിന്ന് സൃഷ്ടികളെ സൃഷ്ടിച്ച റബ്ബുൽ ആലമീനായ, എന്നെയും നിന്നെയും പടച്ച റബ്ബ്, അവന്റെ മാത്രം അടിമയാകുന്നതിലേക്ക് ഞങ്ങളെ എത്തിച്ചു. ഫിർഔൻ അന റബ്ബുക്കുമുൽ അലാ എന്ന് വിളിച്ചു പറഞ്ഞ ഫിർഔൻ അവന്റെ മുൻപിൽ പോയിക്കൊണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ്? നിന്റെയും എന്റെയും റബ്ബ്. സുബ്ഹാനല്ലാഹ്. ആ വാക്കിന്റെ ശക്തി നിങ്ങൾ നോക്കുക. നിന്നെ പടച്ച, എന്നെ പടച്ച റബ്ബ്, നിന്നെയും എന്നെയും പടച്ച റബ്ബ്, അത് വലിയ വാക്കാണ്. മനുഷ്യർ അവൻ അള്ളാഹുവിന്റെ അടിമയായിട്ടില്ലെങ്കിൽ മറ്റെന്തിൻ്റെയെങ്കിലും അടിമയാകും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ആരുടെയെങ്കിലും അടിമയാകാതെ ജീവിക്കാൻ കഴിയുകയില്ല. അവൻ ആരെങ്കിലും അനുസരിക്കുന്നവനാകും. അത് മനുഷ്യരുടെ അവസ്ഥകൾക്കനുസരിച്ചിരിക്കും. ചിലപ്പോൾ ആൾദൈവങ്ങളെ ആയിരിക്കാം, ചിലപ്പോൾ വിഗ്രഹങ്ങളെ ആയിരിക്കാം, ചിലപ്പോൾ ഭർത്താവിനെ ആയിരിക്കാം, ചിലപ്പോൾ ഭാര്യയെ ആയിരിക്കാം, ചിലപ്പോൾ നാട്ടിലുള്ള രാജാവിനെ ആയിരിക്കാം, മറ്റു ചിലപ്പോൾ ജീവനില്ലാത്ത വിഗ്രഹങ്ങൾക്ക് മുന്നിലായിരിക്കാം, ശക്തിയില്ലാത്ത മൃഗങ്ങൾക്ക് മുന്നിലായിരിക്കാം, പിശാചിനായിരിക്കാം, ഹറാമുകളിലേക്ക് ക്ഷണിക്കുന്ന തോന്നിവാസികൾക്ക് അവരുടെ അടിമകളായിട്ടായിരിക്കാം. ഏതെങ്കിലും ഒരാളുടെ അടിമയായിട്ടല്ലാതെ ഒരാളും ലോകത്തില്ല, ഒരു മനുഷ്യനുമില്ല. ചിന്തിക്കുകയാണെങ്കിൽ എത്ര വലിയ സ്വാതന്ത്ര്യം ആരൊക്കെ പറഞ്ഞാലും അവൻ ആരുടെയെങ്കിലും അടിമയാണ്. യുക്തിവാദികൾ പറയും ഞങ്ങളിതാ സ്വാതന്ത്ര്യരാണ്. എന്തു സ്വാതന്ത്ര്യം അവർക്കുള്ളത്? അവനെപ്പോലെ ബുദ്ധിയുള്ള, അവനെ പോലെ തെറ്റുപറ്റാവുന്ന, അവനെ പോലെ ഭക്ഷിക്കുകയും കുടിക്കുകയും അത് കഴിഞ്ഞാൽ മലമൂത്ര വിസർജനം നടത്തുകയും ചെയ്യുന്ന, ഉറങ്ങുന്ന, ക്ഷീണിക്കുന്ന ദുർബലരായ മനുഷ്യന്മാർ, അവരുടെ യുക്തി, ആ യുക്തിക്ക് അടിസ്ഥാനപ്പെടുത്തി അവരെഴുതി വെച്ച പുസ്തകങ്ങളാണ് അവന്റെ ദൈവം. ആ പുസ്തകങ്ങൾ എഴുതിയ എഴുത്തുകാരൻ അവന്റെ ദൈവം. അവർ പറയുന്നതാണ് അവൻ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നത്. അതല്ലെങ്കിൽ അവന്റെ തന്നെ ബുദ്ധിയുടെ അടിമയാണ് അവൻ. ആ ബുദ്ധിയാകട്ടെ പലപ്പോഴും അബദ്ധങ്ങൾ സംഭവിക്കുന്നതാണ്. എത്ര വലിയ ബുദ്ധിമാനായ മനുഷ്യനാണ് എങ്കിലും അല്ലെ, ഒരു 10 or 20 വർഷം കഴിഞ്ഞാൽ 2 or 3 years മുൻപ് ചെയ്ത നമ്മുടെ വിഡ്ഢിത്തരങ്ങൾ ഓർത്ത് ചിരിക്കാത്ത, നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ ഓർത്ത് ചിരിക്കാത്ത ഏതെങ്കിലും മനുഷ്യനുണ്ടോ? എത്ര വലിയ ബുദ്ധിയുള്ളവനാണെങ്കിലും ആ ബുദ്ധിയാണ് അവൻ പിൻപറ്റുന്നത്. ഏതെങ്കിലും ഒന്നിന്റെ അടിമയാകാതെ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമയായാൽ അവൻ സർവ്വതിന്റെയും അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടും. അവനെ അല്ലാഹു സംരക്ഷിക്കും, അവനെ അല്ലാഹു ഏറ്റവും നല്ല മാർഗത്തിലേക്ക് നയിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഏറ്റവും സുരക്ഷിതമായ ഏറ്റവും ശുദ്ധമായ ജീവിതത്തിലേക്ക് നയിക്കും. അവനേക്കാൾ വലിയ സ്വാതന്ത്ര്യമുള്ള മറ്റൊരാളുമില്ല. അവനെ പോലെ മറ്റൊരാൾക്ക് മുന്നിൽ തലകുനിക്കാത്ത വേറൊരാളില്ല. സഹാബികൾ ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ആണ് എന്നാണ് എന്റെ ഓർമ്മ. അദ്ദേഹം അല്ലെങ്കിൽ മിഖ്ദാദ് സഹാബികളിൽ ഒരാൾ. അവർ പിൽക്കാലഘട്ടത്തിൽ പേർഷ്യയുടെയും റോമയുടെയും ഭരണാധികാരികൾക്ക് മുൻപിൽ യുദ്ധത്തിനു വേണ്ടി അവരുടെ സാമ്രാജ്യത്തെ പിടിച്ചുകുലുക്കിക്കൊണ്ട് അവരുടെ അതിർത്തികളിൽ വന്ന് നിൽക്കുന്നു. റോമയുടെയും പേർഷ്യയുടെയും സാമ്രാജ്യത്തിന്റെ നേതാക്കന്മാർ, രാജാക്കന്മാർ, ഭരണാധികാരികൾ ആരാണ് ഈ വന്നിരിക്കുന്നത് എന്ന് കാണുന്നതിനു വേണ്ടി മുസ്ലിമീങ്ങളിൽ നിന്നൊരു ദൂതനെ പറഞ്ഞയക്കുന്നു. അങ്ങനെ ഈ രാജാവിനെ കാണുന്നതിനു വേണ്ടി ഒരു ടെന്റിലാണ് ഇയാൾ ഇരിക്കുന്നത്, ഈ സേനാനായകൻ ഇരിക്കുന്നത് ഹുർമുസാൻ. അവന്റെ ടെന്റിൽ അവൻ വലിയ വില കൂടിയ കാർപ്പറ്റാണ് വിരിച്ചിരിക്കുന്നത്. ചുറ്റുപാടും അവന്റെ മന്ത്രിമാരും അവന്റെ കൂട്ടാളികളുമുണ്ട്. അവൻ വലിയ സിംഹാസനത്തിനു മുകളിലാണ്. ആ കൂടാരത്തിലേക്ക് പ്രവേശിക്കുന്ന ഇടത്ത് അവരുണ്ടാക്കിയിട്ടുള്ള വാതിൽ തീരെ ഉയരം കുറഞ്ഞതാണ്. എന്തിനാണ് അവരങ്ങനെ വച്ചിട്ടുള്ളത്? ഈ പറയുന്ന വ്യക്തി കൂടാരത്തിലേക്ക് കയറുന്ന സന്ദർഭത്തിൽ തലകുനിച്ചുകൊണ്ട് കയറുന്നതിനു വേണ്ടി. മുസ്ലിമീങ്ങൾ മറ്റാരുടെയും മുന്നിൽ തലകുനിക്കാറില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഇങ്ങനെയെങ്കിലും അവർ തലകുനിക്കട്ടെ എന്ന ഉദ്ദേശത്തിൽ അവരുടെ കൂടാരത്തിന്റെ വാതിൽ ചെറുതാക്കിയിരിക്കുന്നു. സഹാബിയാകട്ടെ, അവിടേക്ക് കയറി വന്ന സഹാബി, അദ്ദേഹത്തിന് ഇത് മനസ്സിലായി. അദ്ദേഹം തലകുനിച്ചുകൊണ്ട് മുന്നോട്ട് കയറിയില്ല, അദ്ദേഹം പിന്നിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് കയറി. ഒരു മനുഷ്യന് മുന്നിൽ തലകുനിക്കില്ല എന്ന അവരുടെ ബോധ്യത്തിലേക്ക്. ആരായിരുന്നു അവർ? വിഗ്രഹങ്ങൾക്കും ജീവനില്ലാത്ത വസ്തുക്കൾക്കും മുൻപിൽ തലകുനിച്ചിരുന്ന വ്യക്തികൾ. താബിഈങ്ങളിൽപ്പെട്ട അബൂ റജഅനിൽ ഉത്താരദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ജാഹിലിയ കാലഘട്ടത്തിൽ മുശ്രിക്കുകളുടെ അവസ്ഥ അത്ഭുതകരമായിരുന്നു. അവർ ഒരു കല്ല് ലഭിച്ചാൽ അത് ഒരു ഭംഗിയുള്ള കല്ലാണ് എങ്കിൽ അതിനെ ആരാധിക്കും. ആ കല്ലിനെ ആരാധിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞ് വേറെ ഒരു കല്ല് അതിനേക്കാൾ ഭംഗിയുള്ളത് കണ്ടാൽ അതിനെ ആരാധിക്കും. യാത്രക്കിടയിൽ ആരാധിക്കാൻ ഒരു വിഗ്രഹവും ലഭിച്ചില്ലെങ്കിൽ അവർ കുറച്ച് മണ്ണ് കൂട്ടി വെക്കും, അതൊരു ചെറിയ മൺകൂനയാക്കുകയും ഒരു ആടിനെ കൊണ്ടുവന്ന് അതിന്റെ മുന്നിൽ വെച്ച് അറുക്കുകയും ആ രക്തം അതിനു മുകളിൽ ഒഴുക്കുകയും അതിനു സുജൂദ് ചെയ്യുകയും ചെയ്യും. ആ സമൂഹത്തെയാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ തൗഫീഖിനാൽ പരിവർത്തിപ്പിച്ചെടുത്തത്. പരിപൂർണ സ്വാതന്ത്ര്യം ഇസ്ലാം നൽകുന്നതാണ്, പരിപൂർണ സ്വാതന്ത്ര്യം. അല്ലാതെ മനുഷ്യന്മാർ ഉണ്ടാക്കി വെക്കുന്ന അവരുടെ നിയമസംഹിതകൾക്ക് തലകുനിക്കുന്നതല്ല. അതുകൊണ്ടാണ് സഹോദരങ്ങളെ ശ്രദ്ധിച്ചു നോക്കുക, അള്ളാഹുവിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കടക്കുന്ന മനുഷ്യർ തീർത്തും നിസ്സാരമായ വസ്തുക്കളുടെ അടിമകളായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും, ഉറപ്പണം. ചരിത്രത്തിലെ ഏറ്റവും വലിയ നിരീശ്വരവാദി, ഏറ്റവും വലിയ ധിക്കാരി ഫിറൌനാണ്. ഫിറൌനിന്റെ ചരിത്രത്തിൽ ചില മുഫസ്സിറുകൾ പറഞ്ഞതായി കാണാം. വിശുദ്ധ ഖുർആനിലെ ആയത്ത് വിശദീകരിക്കവേ, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ഫിറൌനിന്റെ കൂട്ടാളികൾ പറയുകയാണ്, മൂസ അവൻ പറയുന്നത് വയദറക വ ആലിഹതക, ചരിത്രത്തിലെ ഏറ്റവും വലിയ ധിക്കാരിയായ ഫിറഔൻ അവന്റെ മുൻപിൽ വന്ന് അവന്റെ കൂട്ടാളികൾ പറയുന്നു, ഇതാ മൂസ അവൻ ഉദ്ദേശിക്കുന്നത് നാട്ടിൽ കുഴപ്പമുണ്ടാക്കാനാണ്. വയദറക വ ആലിഹതക, നിന്നെയും നിന്റെ ഇലാഹുകളെയും ഉപേക്ഷിക്കാനാണ് അവർ പറയുന്നത്. ഈ ആയത്തിന് വിശദീകരിച്ച ചിലർ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ചില മുഫസ്സിറുകൾ പറഞ്ഞു ഫിർഔൻ അവൻ പുറമേക്ക് ഞാൻ നിങ്ങളുടെ റബ്ബാണ് എന്ന് വാദിച്ചിരുന്നു എങ്കിലും അവൻ രഹസ്യമായി ചിലതിനെ ആരാധിച്ചിരുന്നു. ചിലരുടെ ചില മുഫസ്സിറുകളുടെ അഭിപ്രായ പ്രകാരം അവൻ ആരാധിച്ചിരുന്നത് പശുവിനെയാണ്. അതിൽ നിന്നാണ് പിന്നീട് ബനു ഇസ്രായേലുകാർക്ക് പശുവിനെ ആരാധിക്കാനുള്ള ചിന്തയുണ്ടായത് എന്ന് ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ചിലർ പറഞ്ഞു അവൻ ആരാധിച്ചിരുന്നത് എലിയെയായിരുന്നു, ആരാധിച്ചിരുന്ന എലിയെയായിരുന്നു. ചില മുഫസ്സിറുകളുടെ അഭിപ്രായം അതാണ്. ഇവിടെ പറഞ്ഞ ഫിറഔനിന്റെ ഇലാഹി എന്നതുകൊണ്ട് ഉദ്ദേശം, നോക്കൂ നിങ്ങൾ ജനങ്ങളെ ശരിക്കു വീക്ഷിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഇബാദത്ത് ഉപേക്ഷിച്ചാൽ ജനങ്ങൾ എവിടെ എത്തിപ്പെടും എന്നതിന് ശിർക്കിൽ അകപ്പെട്ട സമൂഹങ്ങൾ ഏറ്റവും വലിയ തെളിവാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ പുത്രനാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് ജൽപ്പിക്കുന്ന നസാറാക്കൽ എന്തിനാണ് അവരാരാധിക്കുന്നത്? അവരാരാധിക്കുന്നത് ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ, ഈസയുടെ വിഗ്രഹം നിർമ്മിക്കുകയും അതിനു മുൻപിൽ ആരാധനകളുമായി നിൽക്കുകയും ചെയ്യുന്ന നസ്രാനിയെ നോക്കുക. അവനേക്കാൾ പ്രയാസത്തിലാണ് അവൻ ആരാധിക്കുന്ന അവന്റെ വിഗ്രഹം നിൽക്കുന്നത്. അവന്റെ വിഗ്രഹത്തെ അവൻ നിർമ്മിച്ചിട്ടുള്ളത് ഒരു കുരിശിൽ തറച്ച രൂപത്തിലാണ്. ആരാധിക്കപ്പെടുന്ന ദൈവം കുരിശിലാണ്. ആ ദൈവത്തിന്റെ കൈകളിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു ചെറിയ ബുദ്ധി അവർക്കുണ്ടായിരുന്നു എങ്കിൽ കുരിശിലേറ്റപ്പെട്ട ഒരു ദൈവത്തെ അവർ ആരാധിക്കില്ലായിരുന്നു. കുരിശിലേറ്റപ്പെട്ട ദൈവത്തെ, ദൈവമാണ് എന്ന് അവർ ജൽപ്പിക്കുന്ന ആ വ്യക്തി ഏറ്റവും കുറഞ്ഞത് സമാധാനത്തോടുകൂടി നിൽക്കുന്ന ഒരു രൂപത്തെ അവർ ആരാധിച്ചിരുന്നു എങ്കിൽ പിന്നെയും അതിലൊരു ബുദ്ധി ഉണ്ടാകുമായിരുന്നു. എന്നാൽ അവരാരാധിച്ചുകൊണ്ടിരിക്കുന്ന കുരിശിൽ തറക്കപ്പെട്ട അവസ്ഥയിലാണ്. യാ സുബ്ഹാനല്ലാഹ്. ചിന്തിച്ചു നോക്കുക. അബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം നസാറാക്കളോട് ചോദിച്ച ചില ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, നോക്കൂ നിങ്ങൾ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് യഹൂദർ അദ്ദേഹത്തെ കുരിശിൽ തറക്കുകയും കുരിശിൽ തറച്ചുകൊണ്ട് അദ്ദേഹത്തെ കൊല്ലുകയും ചെയ്തു എന്നാണ് നസാറാക്കൾ വാദിക്കുന്നത്. അല്ലാഹു പറയുന്നു ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ കുരിശിലേറ്റിയിട്ടില്ല. وَمَا قَتَلُوهُ وَمَا صَلَبُوهُ وَلَكِنْ شُبِّهَ لَهُمْ. അവർ ഈസയെ കുരിശിലേറ്റിയിട്ടില്ല, ഈസയെ കൊലപ്പെടുത്തിയിട്ടില്ല, ഈസയോട് സാദൃശ്യമുള്ള ഒരു വ്യക്തിയെയാണ് അവർ കുരിശിലേറ്റിയത്. ശരി, നസാറാക്കൽ അവരാദരിക്കുന്ന അവരാരാധിക്കുന്ന അവരുടെ ദൈവത്തെ കുരിശിലേറ്റിയത് അവരുടെ ദൈവത്തെ കൊലപ്പെടുത്തിയത് ഒരു കുരിശിനു മുകളിലാണ്. അവരോട് അവരുടെ ബുദ്ധി പറയേണ്ടിയിരുന്നത് ആ കുരിശി എവിടെ കണ്ടാലും തകർക്കാനായിരുന്നു. എന്നാൽ അവർ കുരിശിനെയാണ് ആദരിക്കുന്നത്, അവർ കുരിശിനെയാണ് ബഹുമാനിക്കുന്നത്. അല്ലെ, ഒരു മതവിശ്വാസിയായ രണ്ട് നസാറാക്കൾ പരസ്പരം കണ്ടുമുട്ടിയാൽ, അഭിവാദ്യം ചൊല്ലിയാൽ അവരുടനെ കുരിശി വരക്കും. അവരുടെ ദൈവത്തെ കുരിശിലാണ് തറച്ചത്. അവരുടെ കിതാബ് അവരുടെ വേദഗ്രന്ഥ പ്രകാരമാകട്ടെ, ഒരു മനുഷ്യന് നൽകാവുന്നതിൽ ഏറ്റവും നിന്ദ്യമായ ശിക്ഷ അയാളെ കുരിശിൽ തറക്കാനല്ല. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിനുള്ള ഇബാദത്ത് ഒരാൾ ഉപേക്ഷിച്ചാൽ അയാൾ എത്തിപ്പെടുന്നത് എവിടെയാണ് എന്ന്. നമ്മുടെ നാട് അതിന് സുലഭമായ ഉദാഹരണങ്ങൾ കൊണ്ട് നിറഞ്ഞ നാടാണ്. ജനങ്ങൾ അള്ളാഹുവിനുള്ള ഇബാദത്ത് ഉപേക്ഷിക്കുകയും അവർ ആരാധനകളുമായി ചടഞ്ഞിരിക്കുകയും ചെയ്യുന്നത് എന്തിൻ്റെ മുകളിലാണ് എന്ന് നോക്കൂ നിങ്ങൾ. ചില ആളുകൾ മൃഗങ്ങളെ ആരാധിക്കുന്നു. മൃഗങ്ങളിൽ തന്നെ നോക്കൂ നിങ്ങൾ, അതിൽ തന്നെ സ്ത്രീകളെയാണ് അവർ ആരാധിക്കുന്നത്. ഏതെങ്കിലും ജീവി ഇവിടെ ആരാധിക്കപ്പെടുന്ന, ഇവിടെ കാര്യമായി ആരാധിക്കപ്പെടുന്നു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജീവികൾ സ്ത്രീകളെയാണ് ആരാധിക്കുക. പാൽ നൽകുക എന്നതല്ലാതെ അതിനെക്കൊണ്ട് കാര്യമായ ശേഷിയില്ല. അതിനേക്കാൾ ശക്തിയുള്ളത് അതിൻ്റെ ആണുവിഭാഗത്തിനാണ്. അതിനേക്കാൾ ശക്തിയുള്ളത്, അതിനെക്കൊണ്ടാണ് കൂടുതൽ ഉപകാരമുള്ള പല ആളുകളും അതാണ് ഇറച്ചിയായിട്ട് ഉപയോഗിക്കാറുള്ളത്. പക്ഷെ അതിനവർ ആരാധിക്കുന്നില്ല. അതിനേക്കാൾ ദുർബലമായ, മിസ്കീനായ, വളരെ പ്രയാസത്തോടുകൂടി ജീവിക്കുന്ന ആളുകളുടെ സഹായമില്ലാതെ കഴിയാൻ കഴിയാത്തൊരു ജീവി, അതിനു മുന്നിലാണ് അവർ ആരാധനയുമായി കൂടുന്നത്. നോക്കൂ നിങ്ങൾ, ചില ആളുകൾ ആരാധനകളുമായി ചിലപ്പോൾ എത്തിപ്പെടുന്നത് മനുഷ്യർക്ക് പറയാൻ പോലും കഴിയാത്ത വിഷയങ്ങൾക്ക് മുന്നിലാണ്. സുബ്ഹാനല്ലാഹ്. ചിന്തിക്കുക, ചിന്തിക്കുക, എവിടെയാണ് അള്ളാഹുവിനുള്ള ഇബാദത്ത് ഒരാൾ ഉപേക്ഷിച്ചാൽ എത്തിപ്പെടുന്നത് എന്ന്. എവിടെയാണ് അള്ളാഹുവിനുള്ള ഇബാദത്ത് ഒരാൾ മാറ്റിവെച്ചാൽ അള്ളാഹുവിന്റെ അടിമയാകുക എന്നത് ഒരാൾ മാറ്റിവെച്ചാൽ അയാൾ എത്തിപ്പെടുന്നത് എന്ന്. മുസ്ലിമീങ്ങളാണ് എന്ന് അവകാശപ്പെടുന്ന, ഇസ്ലാമിൽപ്പെട്ടവരാണ് എന്ന് അവകാശപ്പെടുന്ന ചിലരെ നോക്കുക. അള്ളാഹുവിനുള്ള ഇബാദത്ത് ഉപേക്ഷിച്ചുകൊണ്ട് അവർ ഇബാദത്തുമായി ചടഞ്ഞു ചെല്ലുന്നത് ആർക്കു മുന്നിലാണ്? അവരിൽ പലരും ജീവിച്ചിരിക്കവേ ആരാധിക്കാത്ത ആളുകൾ, അവർ മരിച്ചാൽ അവരെ ആരാധിക്കും. എന്നാൽ കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആരാധിച്ചാൽ മതിയാകും. എന്നാൽ ജീവിച്ചിരിക്കെ ആരാധിക്കുന്നതിന് പകരം അവർ ആരാധിക്കുന്നത് മരിച്ചു കഴിഞ്ഞാലാണ്. അത് തന്നെ അവർ പലപ്പോഴും തിരഞ്ഞെടുക്കുന്നത് നോക്കുക. ലൗലിയാക്കന്മാരെന്ന് പറഞ്ഞു കൊണ്ടുനടക്കുന്ന ആൾക്കാർ പലപ്പോഴും നാട്ടിൽ ഒരു വീടുണ്ടാവില്ല, ഒരു സൗകര്യം ഉണ്ടാവില്ല, കുളിക്കാനില്ല, കഴുകാറില്ല, ഇബാദത്ത് പോയിട്ട് ഒരു ഒരു ബുദ്ധി പോലും ഇല്ലാത്ത ഭ്രാന്തന്മാർ. അവർക്ക് കേവല ബുദ്ധി ഉണ്ടായിരുന്നു എങ്കിൽ, ഒരു സാധാരണ മനുഷ്യനെ അവർ ആരാധിച്ചിരുന്നെങ്കിൽ, അതുപോലും ബുദ്ധിയാണ് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇത് അതിനേക്കാൾ പ്രയാസം നേറിയതാണ്. ഒരാൾ അള്ളാഹുവിനുള്ള ഇബാദത്ത് ഉപേക്ഷിച്ചാൽ അവന്റെ അടിമത്തം, അവൻ മറ്റാർക്കെങ്കിലും മുൻപിൽ അടിയറ വെക്കാതിരിക്കുകയില്ല, സാധിക്കുകയില്ല. മനുഷ്യൻ എന്തായാലും ഒരാളുടെ അടിമയാണ്. നിനക്ക് തിരഞ്ഞെടുക്കാം, ഒന്നല്ലെങ്കിൽ ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ അടിമയാവുക, അതല്ലെങ്കിൽ നിന്നെ പോലുള്ള സൃഷ്ടികൾ, അതല്ലെങ്കിൽ നിന്നേക്കാൾ വില കുറഞ്ഞ സൃഷ്ടികൾ അവയുടെ ആരാധ്യന്മാരായിത്തീരാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിലേക്ക് സൂചന നൽകിയിട്ടുണ്ട്. അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുകും, നിങ്ങൾ അല്ലാഹുവിന് പുറമെ വിളിച്ച് ആരാധിക്കുന്ന, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ആരാധ്യന്മാർ, ഇബാദുൻ അംസാലുകും, അവർ നിങ്ങളെ പോലെയുള്ള അല്ലാഹുവിന്റെ സൃഷ്ടികൾ മാത്രമാണ്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരാൾക്ക് പുറത്തു പോകാൻ പറ്റും? അള്ളാഹുവിന് പുറമെ എന്തൊന്നിനെ ആരാധിക്കുന്ന ഏതൊരു മനുഷ്യനാകട്ടെ ഈ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പുറത്തു പോകും. ഒന്നല്ലെങ്കിൽ അവൻ ആരാധിക്കുന്ന അവനെ പോലുള്ള മനുഷ്യൻ, അതല്ലെങ്കിൽ അവനേക്കാൾ താഴെയുള്ള വസ്തുക്കൾ, അവനേക്കാൾ വില കുറഞ്ഞ വസ്തുക്കൾ, സംസാരിക്കാൻ കഴിയാത്ത മൃഗങ്ങൾ, മനുഷ്യനെ പോലെ പുരോഗതിയിൽ എത്തിപ്പെട്ടിട്ടില്ലാത്ത ജീവിവർഗങ്ങൾ, അതുമല്ലെങ്കിൽ കേൾക്കുകയോ കാണുകയോ ഉപകാരം ചെയ്യുകയോ ഉപദ്രവം ചെയ്യുകയോ ചെയ്യാൻ സാധിക്കാത്ത വിഗ്രഹങ്ങൾ. സുബ്ഹാനല്ലാഹ്. ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഏ, ബഹുഭൂരിപക്ഷം ജനങ്ങളും വിഗ്രഹങ്ങൾക്ക് മുന്നിലേക്ക് എത്തിപ്പെടാൻ. അല്ലാഹു സുബ്ഹാന തആല തന്നെ പറഞ്ഞതുപോലെ, ഇന്നഹുന്ന അദ്ലല്ല കസീറൻ മിനന്നാസ്, ജനങ്ങളിൽ ധാരാളം പേരെ ഈ വിഗ്രഹങ്ങൾ വഴികേടിലാക്കിയിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഈ ഇരിക്കുന്ന മനുഷ്യന്മാരിൽ ആരെങ്കിലും ഈ മസ്ജിദിനു പുറത്തോ അല്ലെങ്കിൽ മസ്ജിദിനുള്ളിലോ തന്നെയുള്ള നിർജീവമായ ഏതെങ്കിലും ഒരു വസ്തുവിനോട് ഒരു അഞ്ചു മിനിറ്റ് നേരം സംസാരിക്കുന്നത് കണ്ടാൽ അവനെ ആളുകൾ പിടിച്ചു, ഒന്നല്ലെങ്കിൽ അവന്റെ മാനസികാരോഗ്യം പരിശോധിക്കുന്നതിന് വേണ്ടി എവിടെയൊക്കെങ്കിലും കൊണ്ടുപോയാക്കും. ഒരു നിർജീവമായ വസ്തുവിന്റെ മുന്നിൽ പോയി ഒരാൾ കുറച്ചേരം സംസാരിച്ചാൽ, ഒരു കസേരയോട് സംസാരിച്ചു എന്ന് വെക്കുക, ഒരു ടേബിളിനോട് സംസാരിച്ചു എന്ന് വെക്കുക, ഈ കോൺക്രീറ്റിനോട് സംസാരിച്ചു എന്ന് വെക്കുക, അതല്ലെങ്കിൽ ഒരാൾ മണ്ണിനോട് സംസാരിച്ചു എന്ന് വിചാരിക്കുക, അയാൾക്ക് എന്തോ തലക്ക് പ്രശ്നമുണ്ട് എന്ന് സ്വാഭാവികമായും ജനങ്ങൾ മനസ്സിലാക്കും. എന്നാൽ ഇതേ മണ്ണായി കിടന്നിരുന്ന വസ്തു തന്നെയാണ് വിഗ്രഹമായി മുന്നിൽ നിൽക്കുന്നത്. വലിയ വലിയ ഡിഗ്രി നേടിയവർ, ഡോക്ടറേറ്റ് ഉള്ളവർ, വലിയ വലിയ ജഡ്ജിമാർ, ഭരണാധികാരികൾ ഇതിനു മുൻപിലാണ് പോയി സുജൂദ് ചെയ്യുന്നത്, ഇതിനു മുൻപിലാണ് പോയി കുമ്പിടുന്നത്. ഇതിനേക്കാൾ വലിയ നിന്ദ്യത മറ്റേതാണുള്ളത്? അല്ലാഹു സുബ്ഹാനഹു തആലക്കുള്ള ഇബാദത്ത് ഒരാൾ ഉപേക്ഷിച്ചാൽ അവൻ എത്തിപ്പെടുന്ന അവസ്ഥയാണിത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യം നന്നായി പഠിക്കുക. വിശുദ്ധ ഖുർആനിൽ ഇത് പലയിടത്തും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അടിമയാവുക എന്നത് മറ്റെല്ലാ അടിമത്തങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴിയാണ്. മറ്റെല്ലാ നിലക്കും നീ സ്വതന്ത്രനാകാനുള്ള വഴിയാണ്. ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആ ഒരു യാത്രയിലാണ്. ഒരു മരത്തിന് കീഴെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്നു. അവിടുത്തെ വാള് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആയുധം തൊട്ടടുത്ത് വച്ചിരിക്കുന്നു. ശത്രുക്കളിൽപ്പെട്ട ഒരാൾ ഈ സന്ദർഭം മുതലെടുത്ത് റസൂലുള്ളയുടെ ആയുധം കയ്യിലെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർന്നപ്പോൾ മുന്നിൽ നിൽക്കുന്നത് ശത്രുവൻ. അവന്റെ കയ്യിൽ വാളുണ്ട്. അവനതാ തന്റെ കയ്യിലുള്ള ആ വാൾ പിടിച്ചുകൊണ്ട് ചോദിക്കുന്നു, മൻ യംനഉക മിന്നി, എന്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ ആരുമുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു ഉണ്ട് എന്നെ രക്ഷിക്കുന്നവനെ. അള്ളാഹുവിന്റെ അടിമയായ ഏതൊരു മുസ്ലിമിന്റെയും മനസ്സതാണ്. എത്ര വലിയ പീഡനങ്ങൾ അവൻ ഏൽക്കേണ്ടി വന്നാലും, എന്തെല്ലാം അടിച്ചമർത്തലുകൾക്ക് മുന്നിൽ അവൻ വിധേയനായാലും, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടിമയാണ് ഞാൻ. ഇത് പരീക്ഷണമാണ്. ഞാൻ എത്തിച്ചെല്ലാനിരിക്കുന്നത് എന്റെ റബ്ബിന്റെ അരികിലേക്കാണ് എന്ന ബോധ്യം, അവന് നൽകുന്ന സമാധാനം, അവന് നൽകുന്ന ആത്മവിശ്വാസം, അവന് നൽകുന്ന ഉറപ്പ്, അവന് നൽകുന്ന ഹൃദയത്തിലെ തൊമഅനീനത്ത്, മനസ്സമാധാനം, അതിന് തുല്യമാകാൻ മറ്റൊന്നിനു സാധിക്കുകയില്ല. ഒരു മനുഷ്യൻ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ഒരുത്തനെ കാലുകൊണ്ട് ചവിട്ടി താഴെയിട്ടു എന്ന് വിചാരിക്കുക. എങ്കിൽ പോലും എന്തെല്ലാം അവനെ മുൻപിൽ ചെയ്താലും അവന്റെ ഹൃദയത്തെ അവന് തകർക്കാൻ കഴിയില്ല. അള്ളാഹുവിൽ അവന് പ്രതീക്ഷയുണ്ട്. അള്ളാഹുവിന്റെ അടിമയാണ് എന്ന ബോധ്യം അവന്റെ ഹൃദയത്തിലുണ്ട്. ആരെല്ലാം അവനെ ചവിട്ടി താഴ്ത്തിയാലും എന്റെ റബ്ബ് എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ് എന്ന ബോധ്യം, അവന് നൽകുന്ന സ്വാതന്ത്ര്യം, അവന് നൽകുന്ന പ്രതാപം, അത് വളരെ വലുതാണ്. അത് ഒരാൾക്ക് അവൻ്റെ അടുത്ത് എടുത്തു മാറ്റാൻ പറ്റില്ല. എന്തെല്ലാം അവൻ്റെ കയ്യിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ അതൊരു മുഅ്മിൻ അള്ളാഹുവിൻ്റെ അബ്ദാകുന്നതിലൂടെ, അടിമയാകുന്നതിലൂടെ നേടുന്ന സ്വാതന്ത്ര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ ഈ മനുഷ്യന്റെ കൈവറച്ചു, അയാളുടെ ആയുധം താഴെ വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാൾ, ആ ആയുധം കയ്യിലെടുത്തുകൊണ്ട് അയാളോട് ചോദിച്ചു, നിന്നെ ആരാണ് എന്റെ അടുക്കൽ നിന്ന് രക്ഷപ്പെടുത്തുക? ഒരു മുശ്രിക്കും ഒരു മുഅ്മിനും പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ രണ്ടുപേരും അജഗജാന്തരം വ്യത്യാസമുള്ളവരാണ്. അവർ രണ്ടുപേരും തമ്മിൽ ഭൂമിയും ആകാശവും തമ്മിലുള്ള അകൽച്ചയുണ്ട്. അത്ര വലിയ വ്യത്യാസമുണ്ട്. അള്ളാഹുവിന്റെ അടിമയാകുന്നവർക്ക് നേടാൻ കഴിയുന്ന ഈ സ്വാതന്ത്ര്യം, അത് അനുഭവിച്ച മുസ്ലിമീങ്ങൾ മിനിങ്ങൾ അവർക്ക് തിരിച്ചറിയാതിരിക്കാൻ സാധിക്കുകയില്ല. ബിലാലിന്റെയും അമ്മാറിന്റെയും യാസിറിന്റെയും ഒക്കെ ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ആ സ്വാതന്ത്ര്യമാണ്. ഇൻഷാ അള്ളാഹു തആല ഇബാദത്ത് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാനങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് നമ്മൾ പറയാറുള്ളതുപോലെ ഇബാദത്തിന് റുക്നുകളുണ്ട്, സ്തംഭങ്ങളുണ്ട്. ഇബാദത്തിന് ഷർത്തുകളുണ്ട്, നിബന്ധനകളുണ്ട് അത് സ്വീകരിക്കപ്പെടാൻ. അതുപോലെ തന്നെ ഇബാദത്ത് അതിൻ്റെ നിർവചനങ്ങളും വിശദീകരണങ്ങളുമുണ്ട്. ഇബാദത്ത് അതിൻ്റെ ഇനങ്ങളുമുണ്ട്, അതിന് ചില അടിസ്ഥാനങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലക്കുള്ള ഇബാദത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു മുസ്ലിം ഒരു മുഅ്മിൻ അറിഞ്ഞിരിക്കേണ്ട അവന് ഉപകാരപ്രദമായ അനേകം പാഠങ്ങളുണ്ട്. ഇൻഷാ അള്ളാഹു തആല അടുത്ത ദർസുകളിൽ അവ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകിയാൽ. വഹാദ വല്ലാഹു തആല അഅലമു ബിസ്സവാബി വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.